السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، നിക്കാഹിൻ്റെ നാല് ഷർത്തുകളിൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നാലാമത്തെ ഷർത്ത് അഷ്ഷഹാദ, നിക്കാഹിന് സാക്ഷികൾ ഉണ്ടാവുക എന്നതാണ്. നിക്കാഹിന് സാക്ഷികൾ ഉണ്ടാവുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ലാ നിക്കാഹ ഇല്ലാ ബിവലിയിൻ വശാഹിദൈ അദ്ലിൻ. വലിയും രണ്ട് നീതിമാന്മാരായ സാക്ഷികളുമില്ലാതെ നിക്കാഹ് ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു. വമൻ കാന മിൻ നിക്കാഹിൻ അലാ ഗൈരി ദാലിക ഫഹുവ ബാത്തിൽ. ഈ പറഞ്ഞ രൂപത്തിലല്ലാതെ നിക്കാഹ് നടത്തപ്പെട്ടാൽ അത് സാധുവല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ സാക്ഷി നിർത്തുക എന്ന കാര്യം ഷർത്താണോ എന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആളുകൾ പറഞ്ഞു, രണ്ട് സാക്ഷികൾക്ക് പകരം വിവാഹം പരസ്യമാക്കിയാൽ മതി, ജനങ്ങൾ കാണുന്ന രൂപത്തിൽ പരസ്യമാക്കിയാൽ മതി. എന്നാൽ വല്ലാഹു അഅലം, സാക്ഷികളെ നിർത്തുക എന്നത് ആവശ്യമാണ് എന്നാണ് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വിവാഹത്തിന് ശേഷം ഈ പറഞ്ഞ വിവാഹം നിഷേധിക്കപ്പെടാനോ ഭർത്താവ് ഞാനുള്ള കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയാനോ മറ്റോ ഒക്കെ കാരണമാകാത്ത രൂപത്തിൽ വിവാഹത്തിന് രണ്ട് സാക്ഷികളെ നിർത്തുക എന്നത് ആവശ്യമാണ്. ഈ സാക്ഷികൾ ദീനുള്ള ആൾക്കാരായിരിക്കണം, മുസ്ലിമീങ്ങളായിരിക്കണം. ഇങ്ങനെയുള്ള നിബന്ധനകൾ അവരിൽ പാലിക്കപ്പെടുകയും വേണ്ടതുണ്ട്. എന്തായാലും ചുരുക്കി പറയാം, നിക്കാഹിൽ സാക്ഷികളില്ല, നിക്കാഹ് പരസ്യമാക്കിയിട്ടില്ല എങ്കിലാ നിക്കാഹ് ബാത്തിലാണ്. ഇത് രണ്ടുമില്ലെങ്കിൽ, നിക്കാഹ് പരസ്യമാക്കിയിട്ടില്ല, അതിന് സാക്ഷികളുമില്ല എങ്കിൽ ആ നിക്കാഹ് ബാത്തിലാണ്. അത് നമ്മൾ മുൻപ് വിശദീകരിച്ചതാണ്, നിക്കാഹുസ്സിർ, രഹസ്യമായുള്ള നിക്കാഹുകൾ അത് അനുവദിക്കപ്പെടുന്നതല്ല. ഇപ്പൊ ഇന്ന് മിക്ക ഈ രജിസ്റ്റർ ഹോമുകളിൽ നടത്തുന്ന നിക്കാഹുകൾ അതിൽ സാക്ഷികളെ വെക്കാറുണ്ട്, പക്ഷെ ചിലപ്പോൾ സാക്ഷി കാഫറൊക്കെ ആയിരിക്കും. അത്തരം നിക്കാഹുകൾ ഒന്നിൽ വലിയ ഉണ്ടാവില്ല, അതല്ലെങ്കിൽ ഈ പറഞ്ഞ സാക്ഷികൾ ഉണ്ടാവില്ല, അതല്ലെങ്കിൽ ഇത് പരസ്യമാക്കിയിട്ടുണ്ടാവില്ല. ഇത്തരം നിക്കാഹുകൾ ബാത്തിലാണ്. ഇസ്ലാമിന്റെ നിയമങ്ങളിൽ അതിന് യാതൊരു പരിഗണനയും ഉണ്ടായിരിക്കുകയില്ല. ഇനി ഇതിനിടയിൽ ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം, ചില പണ്ഡിതന്മാർ ഷർത്തായി പറഞ്ഞ കാര്യങ്ങളിലൊന്നാണ് കുഫ്ഫൊക്കുക എന്നത്. കഫാഅത്ത് എന്ന് അറബിയിൽ പറയും, കുഫ്ഫൊക്കുക നമ്മൾ മലയാളത്തിൽ തന്നെ പറയാറുണ്ട്. ആണും പെണ്ണും കുഫ്ഫൊക്കുക എന്ന് പറയും. കുഫ്ഫൊക്കുക എന്ന് പറഞ്ഞാൽ കുഫ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥാനത്തിൽ അവർ തുല്യരാവുകയോ അതല്ലെങ്കിൽ ഏതാണ്ട് അടുത്തെത്തുകയോ ചെയ്യാം. പൊതുവെ ജനങ്ങൾ കുഫ് നോക്കാറുള്ളത് ഒരു കാര്യം അവർക്കുള്ള തറവാടിത്തമാണ്, മറ്റൊരു കാര്യം അവർ ഏത് നാട്ടുകാരാണ് എന്നതാണ്. ഉദാഹരണത്തിന് അറബികൾ ഉയർന്ന കുഫുവാണ്, അവരുടെ ഉന്നത സ്ഥാനമുണ്ട്. അപ്പൊ അറബി അല്ലാത്ത ആളുകളെ കല്യാണം കഴിക്കുന്നതിൽ ചിലർക്ക് മടിയുണ്ടാകും. അതല്ലെങ്കിൽ പിന്നെ കുഫുവിൽപ്പെട്ടതാണ് തറവാടിത്തം, ഇപ്പൊ നമ്മൾ വലിയ തറവാടാണ് മറ്റൊരു തറവാട് താങ്ങുന്നതാണ് എന്നൊക്കെ ആളുകൾ പറയുന്നത്. ഈ പറഞ്ഞ കുഫ് നിബന്ധനയാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വല്ലാഹു അഅലം, ഈ രണ്ട് കാര്യങ്ങളും പരിഗണിക്കപ്പെടാവുന്നതല്ല എന്നതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഈ രണ്ട് കുഫും, തറവാടിത്തവും അതുപോലെ തന്നെ അറബിയാണോ അനറബിയാണോ, ഇന്ന ഗോത്രാണോ ഇന്ന ജാതിയാണോ, ഇത് ഇസ്ലാമിൽ ഈ പറഞ്ഞ ജാതിയും ഗോത്രമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹജ്ജത്തുൽ വദാഇൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് എന്താ, യാ അയ്യുഹ നാസ് അലാ ഇന്ന റബ്ബകും വാഹിദ്, ജനങ്ങളെ നിങ്ങളുടെ റബ്ബ് ഒരുവനാണ് ഏകനാണ്. വ ഇന്ന അബാകും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഏകനാണ്. അലാ ലാ ഫദ്ല ലി അറബിയ്യൻ അലാ അജമി, ഒരു അറബിക്ക് അനറബിയുടെ മുകളിൽ യാതൊരു ശ്രേഷ്ഠതയുമില്ല. വലാ ലി അജമിയ്യൻ അലാ അറബി, ഒരു അനറബിക്ക് അറബിയുടെ മുകളിൽ ശ്രേഷ്ഠതയില്ല. വലാ അഹ്മർ അലാ അസ്വദ വലാ അസ്വദ അലാ അഹ്മർ, കറുത്തവൻ വെളുത്തവനേക്കാളോ വെളുത്തവൻ കറുത്തവനേക്കാളോ ശ്രേഷ്ഠതയില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. തഖ്വയാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, അള്ളാഹുവിന്റെ അരികിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യത ലഭിക്കുന്നത് ആർക്കാണ്? തഖ്വയുള്ളവനാണ്. അള്ളാഹിനെ കൂടുതൽ സൂക്ഷിക്കുന്നവൻ കൂടുതൽ ആദരവുണ്ട്. അതുകൊണ്ട് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലും മറ്റു ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിലും പണ്ഡിതന്മാർ പറഞ്ഞു, തറവാടിത്തമോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പിന്നെ ഏതെങ്കിലും വിവാഹത്തിൽപ്പെട്ടവരാണ് എന്ന കാര്യമോ വിവാഹത്തിൽ നിർബന്ധമായും പരിഗണിക്കപ്പെടേണ്ട കുഫുൽപ്പെട്ടതല്ല. എന്നാൽ ഒരാൾക്ക് അങ്ങനെ വിവാഹം വന്നു, ഏ ഞാനിന്ന് കിട്ടില്ല എന്ന് പറയേണ്ടതില്ല. ഉദാഹരണത്തിന് ഒരാൾക്ക് അയാളുടെ തറവാടിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ അയാളുടെ തറവാടിനോട് യോജിച്ച വിവാഹം വന്നു, അത് ഒഴിവാക്കണമെന്നല്ല ഈ പറഞ്ഞത്, അത് ഒഴിവാക്കണമെന്നല്ല ഈ പറഞ്ഞത്. മറിച്ച് അയാൾ ആ വിവാഹം കഴിക്കുന്നതിൽ തെറ്റില്ല, എന്നാൽ അത് നിബന്ധനയാക്കി വെക്കുക എന്നത് പാടില്ലാത്തതാണ്. അതല്ലാത്ത വിവാഹം ശരിയാവില്ല എന്ന് പറയാൻ അനുവാദമില്ല. അത് നോക്കുന്നതിൽ തെറ്റില്ല, നമ്മൾ മുൻപ് വിശദീകരിച്ചിട്ടുണ്ട്. അബ്സല്ലാമ ഹദീസിൽ വന്നത് മുൻപ് വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ഒരാൾ വിവാഹത്തിൽ സ്ത്രീയുടെ സമ്പാദ്യമോ തറവാടിത്തമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ നോക്കുന്നുണ്ട് എങ്കിൽ അത് ഇസ്ലാമിനെ മാറ്റിവെച്ചുകൊണ്ടല്ല എങ്കിൽ അനുവദിക്കപ്പെട്ടതാണ്, അതിൽ തെറ്റില്ല. പക്ഷെ അത് ഇസ്ലാമിലെ വിവാഹം ശരിയാകാനുള്ള നിബന്ധനകളിൽ പെട്ടതല്ല. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത് അറബികൾ അനറബികളെ കല്യാണം കഴിച്ചാൽ കല്യാണം ശരിയാവില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോ ആ രൂപത്തിൽ വിവാഹം ശരിയാവില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. എന്നാൽ കഫാഅത്തിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഇഫ്ഫത്താണ്. ഇഫ്ഫത്ത് എന്ന് പറഞ്ഞാൽ ചാരിത്രം. പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു പുരുഷനെ കൊണ്ടുപോയി ഒരു വ്യഭിചാരിണിയുമായി കല്യാണം കഴിപ്പിക്കാൻ പാടില്ല. പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ത്രീയെ ഒരു വ്യഭിചാരിയായ പുരുഷനുമായി വിവാഹം കഴിപ്പിക്കാൻ പാടില്ല. ഇവിടെ വ്യഭിചാരി വ്യഭിചാരിണി എന്നൊക്കെ പറയുന്നത് ആരെ കുറിച്ചാണ്? അതിൽ തുടർന്നു പോകുന്നയാളെ കുറിച്ചാണ്. മുന്നൊരിക്കൽ ആ തെറ്റ് ചെയ്ത് പിന്നെ തൗബ ചെയ്തവൻ അവൻ വിചാരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ അത്തായിബു മിന ദംബി കമൻ ലാ ദംബ ലഹു, തിന്മ സംഭവിക്കുകയും അതിൽ നിന്ന് പശ്ചാത്തപിക്കുകയും ചെയ്തവൻ തിന്മ ചെയ്യാത്തവനെ പോലെയാണ്. മുന്നൊരിക്കൽ ചെയ്തിട്ടുണ്ട് പിന്നെ തൗബ ചെയ്തു എങ്കിൽ ആ പറഞ്ഞത് ഇതിൽ പെടുകയില്ല. എന്നാൽ വ്യഭിചാരത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന അതിൽ അതിൽ അത് അതിൽ വീണുപോയിട്ടുള്ള ഒരു മനുഷ്യനെ കൊണ്ടുപോയി സൂക്ഷ്മത പാലിക്കുന്ന സ്ത്രീയായിട്ട് കല്യാണം കഴിപ്പിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ അസ്സാനി ലാ യൻകിഹുഹ ഇല്ലാ അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രികതൻ, ഒരു വ്യഭിചാരി അയാൾക്ക് യോജിക്കുകാരൻ ഒരു വ്യഭിചാരിണിയോ അതല്ലെങ്കിൽ ഒരു മുശ്രിക്കോ ആണ്. വസ്സാനിയതു ലാ യൻകിഹുഹ ഇല്ലാ സാനിൻ ഔ മുശ്രിക്, അതുപോലെ വ്യഭിചാരിണിയാണെങ്കിൽ അവന് അവൾക്ക് യോജിച്ചത് ഒരു വ്യഭിചാരിയായ പുരുഷനും അതല്ലെങ്കിൽ ഒരു മുശ്രിക്കുമാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ അഭിപ്രായങ്ങളും മറ്റുമുണ്ട്. പക്ഷേ ചുരുക്കം പറയാം, ചാരിത്ര്യമുള്ളവനെ പിടിച്ച് അതില്ലാത്തവളെ കല്യാണം കഴിപ്പിക്കരുത്, ഇല്ലാത്തവളെ കൊണ്ടുപോയി ഇല്ലാത്തവനെ അത് ഉള്ളവനെ കല്യാണം കഴിപ്പിക്കരുത്. ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കുഫുകളിൽ ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് ഇഫ്ഫത്താണെങ്കിൽ രണ്ടാമത്തേത് സിഹ്ഹത്തു ദിയാന, അവൻ ദീന് പാലിക്കുന്ന കാര്യത്തിൽ അവന്റെ ദീനിയായ നിലപാട് അതിന് യോജിച്ചവളെയായിരിക്കണം കെട്ടിച്ചു കൊടുക്കേണ്ടത്. അവൻ സുന്നിയാണ്. സുന്നി എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ സുന്നിയല്ല, മറിച്ച് അഹ്ലുസുന്നത്തിൽപ്പെട്ട ആളാണ്, സലഫിയാണ്. അവനെ കൊണ്ടുപോയി ഒരു ബിദഅത്തുകാരിയെ കെട്ടിപ്പിക്കരുത്, കല്യാണം കഴിപ്പിക്കരുത്, അത് അവന്റെ ദീന് തകരാൻ കാരണമാകും. പ്രത്യേകിച്ച് പ്രകടമായ ബിദഅത്തുകൾ, ഉദാഹരണത്തിന് ഖുറൂജ്, ഹവാരിജുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിക്കുക, അലി റളിയല്ലാഹു തആല അൻഹുനെ വധിച്ച ഇബ്നു മുൽജിം, എങ്ങനെയാണ് അലി റളിയല്ലാഹു അൻഹു വധിക്കാൻ എന്താ കാരണം? നാട്ടിൽ വളരെ ഭംഗി ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി എല്ലാവരും മത്സരിക്കാൻ, അവളാകട്ടെ ഖാരിജത്താണ്, ഖവാരിജി ചിന്താഗതിയുള്ള പെണ്ണാണ്. ഇയാൾ അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി ചെന്നു. അവൾ ഒരൊറ്റ ഷർത്തെ വെച്ചോളൂ, കല്യാണമൊക്കെ കഴിക്കാം, പക്ഷേ എനിക്ക് ഇന്ന നിബന്ധനയുണ്ട്. എന്താണത്? അലിയെ കൊല്ലണം. അങ്ങനെ അയാൾ അത് സമ്മതിച്ച് വിവാഹം കഴിച്ചു. അയാൾ ആ സമയത്ത് വിവാഹം കഴിക്കുന്ന സമയത്ത് ചിലർ പറഞ്ഞതായിക്കാണ് അയാൾ ഖവാരിജ് ആയിരുന്നില്ല. കല്യാണം കഴിക്കുമ്പോൾ അയാൾ പറഞ്ഞു ഞാൻ അവളെ പോയി മാറ്റും. അങ്ങനെ പോയി. പക്ഷെ മാറിയതാരാണ്? അവനാണ്. അങ്ങനെ അവൻ അലി റളിയല്ലാഹു തആല അൻഹുവിനെ വധിക്കുന്നിടം വരെ കാര്യത്തി. അപ്പോൾ ഒരു സലഫിയായ ഒരാൾ പോയി തനിച്ച ഖുറാഫാത്തുള്ള ഒരു പെണ്ണിനെ കിട്ടിയാൽ മിക്കവാറും അവന്റെ ജീവിതം പ്രയാസത്തിലാവും. ചിലപ്പോൾ മാറ്റാന്ന് വിചാരിച്ചു കൊണ്ടിട്ട് നടക്കൂല. ചിലപ്പോൾ ആ പെണ്ണ് ഇവനെ മാറ്റിക്കളയും, ഇവനെ വദാലത്തിലേക്ക് കൊണ്ടുപോയി കളയും. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് തിരിച്ചും പെൺകുട്ടി അങ്ങോട്ട് കല്യാണം കഴിക്കുമ്പോഴും ആൺകുട്ടി ഇങ്ങോട്ട് കല്യാണം കഴിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി സഹോദരങ്ങളെ, ഞാൻ ചുരുക്കി പറയാം, പ്രധാനപ്പെട്ട ഒരു വിഷയം മെഹറാണ്. മെഹർ നിക്കാഹിന്റെ ഷർത്തുകളിൽ ചില പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്, എന്നാൽ അത് ഷർത്തല്ല എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട്. എന്തായാലും നിക്കാഹിന്റെ പൂർത്തീകരണത്തിൽ പെട്ടതാണ് മെഹർ. നിക്കാഹ് പൂർത്തിയാകുന്നത് മെഹർ കൂടി കൊടുക്കുമ്പോഴാണ്. ഇത് ഷർത്തല്ല എന്ന് പറയാനുള്ള കാരണം, ചില പണ്ഡിതന്മാർ പറഞ്ഞു നിക്കാഹ് നടക്കുന്ന സമയത്ത് മെഹർ കൊടുത്തിട്ടില്ലെങ്കിലും നിക്കാഹ് ശരിയാണ്, ബാത്തിലാവില്ല, പിന്നെ കൊടുത്താൽ മതി. നിക്കാഹ് നടക്കുന്ന സമയത്ത് മെഹർ കൊടുത്തിട്ടില്ലെങ്കിലും നിക്കാഹ് ശരിയാണ്. ഷർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ മുൻപ് ഈ പറഞ്ഞൊക്കെ നടക്കണം, എന്നാലേ ഷർത്താവുള്ളൂ. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു നിക്കാഹിന്റെ ഷർത്തല്ല മെഹർ, പക്ഷേ നിക്കാഹ് അതിന്റെ പൂർത്തീകരണങ്ങളിൽ പെട്ടതാണ് മെഹർ. അറബിയിൽ മെഹർ എന്നും പറയും, സദാഖ് എന്നും പറയും, അല്ലെങ്കിൽ സദാഖ എന്നും പറയും മെഹറിന്. മെഹർ കൊടുക്കണം എന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വആതു നിസാഅ സദഖാതിഹിന്ന നിഹ്ല, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകൾക്ക് മെഹർ നൽകുക, മനസ്സിന് തൃപ്തിയോടുകൂടി നിങ്ങൾ മെഹർ നൽകുക, അത് അള്ളാഹു വാജിബാക്കി നിശ്ചയിച്ച കാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചതായി കാണാൻ സാധിക്കും. മെഹർ രണ്ടു രൂപത്തിൽ ഒരാൾക്ക് നൽകാം. ഒന്നല്ലെങ്കിൽ നിക്കാഹിന്റെ സന്ദർഭത്തിൽ മെഹർ വ്യക്തമായി നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ട് വിവാഹം കഴിക്കാം. അതായത് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ 3 പവൻ സ്വർണം അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം, ഇതിന് ഞാൻ ഇതാ നിക്കാഹ് ചെയ്യാണ്, അല്ലെങ്കിൽ നിക്കാഹ് നടന്നിരിക്കുന്നു എന്ന് പറയുന്ന രൂപത്തിൽ മെഹർ കൃത്യമായി നിശ്ചയിച്ചുകൊണ്ട് നിക്കാഹ് നടത്താം. ഇല്ലെങ്കിൽ മെഹർ നിശ്ചയിക്കാതെ നിക്കാഹ് നടത്താം. വിവാഹം കഴിഞ്ഞാൽ അവൾക്ക് അവൾ തൃപ്തിപ്പെടുന്ന മെഹർ ഒന്നല്ലെങ്കിൽ കൊടുക്കാം, അതല്ലെങ്കിൽ അവളെ പോലെയുള്ള പെൺകുട്ടികൾക്ക് നാട്ടിൽ പൊതുവെ കൊടുക്കുന്ന മെഹർ എന്താണോ അത് അവൾക്ക് കൊടുക്കാം. രണ്ടു രൂപത്തിലാണ്, ഒന്നല്ലെങ്കിൽ മെഹർ കൃത്യമായി പറയാം, 3 പവൻ എന്ന് പറഞ്ഞാൽ പിന്നെ 3 പവൻ കൊടുക്കാം. ഇല്ലെങ്കിൽ നിക്കാഹ് നടന്നു, നിക്കാഹ് നടന്നതിന് ശേഷം മെഹർ അതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, പൊതുവെ നമ്മുടെ നാട്ടിൽ മെഹർ പറഞ്ഞിട്ടാണ് കല്യാണം നടക്കുക. പക്ഷേ ഇനി മെഹർ പറയാതെ നിക്കാഹ് നടന്നാലും ശേഷം എന്താണ് ചെയ്യേണ്ടത്? ആ പറഞ്ഞ മെഹർ അവൾക്ക് പിന്നെ പറയാതെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് എങ്കിൽ പൊതുവെ നാട്ടിൽ ആ നിലവാരത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് എത്ര മെഹർ കൊടുക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്, അത് കൊടുക്കുക. സഹോദരങ്ങളെ, മെഹറുമായി ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമുള്ള ചില വിഷയങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. 1, മെഹർ നിശ്ചയിക്കപ്പെട്ട മെഹർ ഭർത്താവിന് നൽകുന്നത് പ്രയാസമാണ് എന്ന് തോന്നിയാൽ, അതല്ലെങ്കിൽ ഭാര്യയ്ക്ക് മെഹർ ഭർത്താവിന് തിരിച്ചു നൽകാമെന്ന് തോന്നിയാൽ അവൾക്ക് അതിന് അനുവാദമുണ്ട്. ഭർത്താവ് 3 പവൻ കൊടുക്കാമെന്ന് പറഞ്ഞ് വിവാഹം കഴിച്ചു, അവൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഭാര്യ സ്വയം ഇഷ്ടപ്രകാരം പറയും എനിക്ക് വേണ്ട നിങ്ങളെ മെഹർ, അത് എടുത്തു വെച്ചോളെ, അവിടുത്തെ നിങ്ങൾ വെച്ചു, അതല്ലെങ്കിൽ എനിക്ക് 3 പവൻ വേണ്ട, 1.5 പവൻ മതി എന്നു പറയാൻ ഭാര്യയ്ക്ക് അനുവാദമുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അവൾ അത് തൃപ്തിപ്പെട്ടാൽ അത് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ആതു നിസാ സദഖാതിഹിന്ന നിഹ്ല ഫഇൻ തിബ്ന ലകും മിൻഹു ശൈഅൻ അൻ ശൈഇൻ മിൻഹു നഫ്സൻ ഫകുലൂഹു ഹനീഅൻ മരീഅ, നിങ്ങൾക്ക് അവർ എന്തെങ്കിലും തൃപ്തിപ്പെട്ട് അതിൽ നിന്ന് തന്നാൽ നിങ്ങൾക്കത് മനസ്സിന് തൃപ്തിയോടുകൂടി തന്നെ സ്വീകരിക്കാവുന്നതാണ്. അപ്പൊ ഒരു മെഹർ ഭർത്താവ് മെഹർ നൽകാൻ ബുദ്ധിമുട്ടുന്നതായി തോന്നിയാൽ അത് കുറച്ചു കൊടുക്കുന്നതിൽ തെറ്റില്ല, അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. മെഹർ ധാരാളവും കൊടുക്കാം, കുറച്ചും കൊടുക്കാം. ധാരാളം കൊടുക്കാന്നുള്ള തെളിവ് എന്താണ്?
വിശുദ്ധ ഖുർആനിലെ അള്ളാഹുവിന്റെ ആയത്താണ്. ആ ആയത്തിൽ അള്ളാഹു സൂറത്തു നിസാഇൽ അള്ളാഹു പറഞ്ഞു, തലാഖിന്റെ വിഷയം പറയുന്നതിനിടയിൽ പറഞ്ഞു, വആതൈതും ഇഹ്ദാഹുന്ന ഖിൻതാറൻ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരിൽ ആർക്കെങ്കിലും ധാരാളം മഹർ നൽകിയിട്ടുണ്ട് എങ്കിലും അവരെ തലാഖ് ചൊല്ലുമ്പോൾ ആ മഹർ തിരിച്ചു വയ്ക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുകയാണ്. അപ്പൊ മഹർ ധാരാളം നൽകാം എന്നതിന് ഈ ആയത്ത് തെളിവാണ്. വലിയ മഹർ കൊടുക്കാം, മഹർ തീരെ കുറച്ചും കൊടുക്കാം. ഇതൊക്കെ ആരാണ് തീരുമാനിക്കേണ്ടത്? സ്ത്രീയാണ് തീരുമാനിക്കേണ്ടത്. അവൾ പറയാൻ എനിക്ക് ഇത്ര മഹർ വേണം, അല്ലെങ്കിൽ അവളുടെ വലിയ പറയാണ് എനിക്ക് ഇത്ര മഹർ വേണം, അതാണ് കൊടുക്കേണ്ടത്. ഇനി നമ്മളൊരു മഹർ പറഞ്ഞു അത് അവർ തൃപ്തിപ്പെട്ടാൽ അങ്ങനെ അൽഹംദുലില്ലാ. ഈ പറയുന്ന മഹർ കൂടുതലും കൊടുക്കുക, കുറച്ചും കൊടുക്കുക. കുറച്ച് കൊടുക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കൽ ഒരു വ്യക്തി വന്നു. അയാൾ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിച്ചു, അഹൽ ഇൻദക മിൻ ഷൈ, നിന്റെ അരികിൽ മഹർ കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അയാൾ പറഞ്ഞു, ലാ വല്ലാഹി യാ റസൂലുള്ളാ, എന്റെ കയ്യിൽ ഒന്നും കൊടുക്കാനില്ല, മഹറായിട്ട് കൊടുക്കാനൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ഹബ് ഇലാ അഹ്ലിക ഫൻദുർ ഹൽ തജിദു ഷൈഅൻ, വീട്ടിലേക്ക് പോയി നോക്ക്, എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്ന് പോയി നോക്ക്. അയാൾ വീട്ടിലേക്ക് പോയി തിരിച്ചു വന്നു. അയാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ലാ വല്ലാഹി മാ വജദ്തു ഷൈഅൻ, വീട്ടിലൊന്നുമില്ല, മഹറായി കൊടുക്കാൻ പറ്റിയ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അയാളോട് പറഞ്ഞു, ഉൻദുർ വലൗ ഖാതമൻ മിൻ ഹദീദ്, ഒരു ഇരുമ്പിന്റെ മോതിരെങ്കിലും ഉണ്ടെന്ന് പോയി നോക്ക്. അയാൾ പോയി വീണ്ടും തിരിച്ചു വന്ന് അയാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, വല ഖാതമൻ മിൻ ഹദീദ്, ഒരു ഇരുമ്പിന്റെ മോതിരം പോലും എടുക്കാനില്ല. സഹാബികളുടെ ദാരിദ്ര്യം, അവരനുഭവിച്ചിരുന്ന പ്രയാസം എന്താണെന്ന് മനസ്സിലാവും. അങ്ങനെ അയാൾ കുറച്ചു നേരം അവിടെ ഇരുന്നു. എന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ റസൂലുള്ളയോട് അയാൾ പറഞ്ഞു, വലാക്കിന്നി യാ റസൂലുള്ളാ ഹാദാ ഇസാരി, നബിയെ ഇതാ ഞാൻ എടുത്തിരിക്കുന്ന ഈ തുണിയുണ്ട്, ഞാൻ എടുത്തിരിക്കുന്ന തുണിയുണ്ട്. സഹാബി പറയാണ്, അയാൾക്കൊരു മേൽമുണ്ട് പോലുമില്ല, ആകെ ഈ തുണി എടുത്തിട്ടാണ് അയാൾ വന്നിട്ടുള്ളത്, തുണി മാത്രമേ അയാൾക്കുള്ളൂ, മേൽമുണ്ട് പോലും അയാൾക്ക് ധരിക്കാനില്ല. ഫലഹ നിസ്ഫുഹു, ഈ മുണ്ടിന്റെ പകുതി ഞാൻ കൊടുക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ തസ്നഉ ബിഇസാരിക ഇല്ലാ ബിസത്ഹു ഇല്ലാ ബിസ്തഹു, നീ ആ മുണ്ടെടുത്ത് ധരിച്ചാൽ അവൾക്ക് അതുകൊണ്ട് ഉപകാരമില്ല, അവളാ മുണ്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് കൊടുക്കാനുണ്ടാവില്ല. അല്ലെ, അതിൽ നിന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, സ്ത്രീക്ക് ഉപകാരപ്പെടാത്ത കാര്യം മഹറായി കൊടുക്കരുത്, അവൾക്ക് ഉപകാരപ്പെടാത്ത ഒരു കാര്യം മഹറായി കൊടുക്കരുത്. ഇയാളുടെ വസ്ത്രത്തിന്റെ പകുതി കൊടുത്താൽ ഒന്നല്ലെങ്കിൽ അയാൾക്കത് വസ്ത്രം ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ ആ സ്ത്രീക്ക് അത് ഉപകാരപ്പെടില്ല. അപ്പോൾ എന്തെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കണം മഹർ. ചില മദ്ഹബുകളിൽ കാണാം, വാഹരിയ മദ്ഹബിലെ അഭിപ്രായ പ്രകാരം ഒരു അരിമണി കൊടുത്താലും മഹറാണ്, ഒരു ഗോതമ്പിന്റെ മണി കൊടുത്താലും മഹറാണ്, മഹറാവില്ല. അത് സ്ത്രീക്ക് അതുകൊണ്ട് ഒരു ഗോതമ്പിന്റെ മണി കൊണ്ട് എന്ത് ചെയ്യാനാ? അപ്പൊ എന്തെങ്കിലും ഉപകാരമുള്ളതായിരിക്കണം മഹർ കൊടുക്കുന്നത് എന്നത് ഈ ഹദീസ് തെളിവാണ്. അങ്ങനെ ഈ മനുഷ്യൻ അവിടെ ഇരുന്നു, കുറെ നേരം ഇരുന്നു. അയാൾ എഴുന്നേറ്റ് തിരിച്ചുപോയി. അയാൾ തിരിച്ചു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു, അയാൾ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് അയാളോട് റസൂലുള്ളാഹി ചോദിച്ചു, മാദാ മഅക മിനൽ ഖുർആൻ, നിന്റെ അരികിൽ ഖുർആൻ നീ എത്ര പഠിച്ചിട്ടുണ്ട്? അപ്പൊ അയാൾ ഇതുവരെ പഠിച്ച സൂറത്തുകൾ എണ്ണി എണ്ണി പറഞ്ഞു, ഇന്ന സൂറത്തൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇദ്ഹബ് ഫഖദ് മല്ലക്തുകഹ ബിമാ മഅക മിനൽ ഖുർആൻ, നിന്റെ കയ്യിലുള്ള ഖുർആൻ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നതിൽ മഹറായി നിശ്ചയിച്ച് ഞാനിതാ ഇവളെ നിനക്ക് കല്യാണം കഴിപ്പിച്ചു തന്നിരിക്കുന്നു. അപ്പൊ ഈ ഹദീസിൽ നോക്കൂ നിങ്ങൾ, ഒരു ഇരുമ്പിന്റെ മോതിരം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹറായി കൊടുക്കാമെന്ന് പറയാം. അപ്പൊ മഹർ കുറഞ്ഞിട്ട് അത്ര വരെ ആവാം, കൂടിയാലും ഖിൻതാർ വരെ ആവാം, ധാരാളം മഹർ കൊടുക്കാം. ഇത് രണ്ടും അനുവദനീയമാണ്, കൂടുതൽ കൊടുക്കുന്ന അനുവദനീയം, കുറച്ച് കൊടുക്കുന്ന അനുവദനീയമാണ്. കുറച്ച് കൊടുക്കുന്നത് ഒന്നും കൊടുക്കാനില്ലെങ്കിൽ ഏതുവരെ കൊടുക്കുക? ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ദീന് പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പുസ്തകം പഠിപ്പിച്ചു കൊടുക്കുക, ഇതൊക്കെ അനുവദനീയമാണ്. ശരി, ഏതാണ് ഏറ്റവും നല്ലത്? കൂടുതൽ കൊടുക്കുന്നതാണോ കുറച്ച് കൊടുക്കുന്നതാണോ? ചില ആളുകൾ ഈ പറഞ്ഞതിൽ രണ്ട് നിലക്കും അതിൽ കവിയാറുണ്ട്. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് മഹർ എന്ന് പറഞ്ഞാൽ കൊട്ടാരം പോലുള്ള മഹറായിരിക്കും, അത്ര വലിയ മഹർ. അല്ലെങ്കിൽ അറബ് നാടുകളിൽ ഇപ്പോൾ സംഭവിക്കുന്നത് പോലെ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ വലിയ മഹർ നൽകാതെ കല്യാണം കഴിച്ചു കൊടുക്കില്ല, അതുകൊണ്ട് അവിടെ കല്യാണം വളരെ വൈകിയാണ് പലപ്പോഴും നടക്കാറുള്ളത്. കാരണം മഹർ ഉണ്ടാക്കാൻ തന്നെ ഈ മനുഷ്യൻ, ഈ കുട്ടി 10-30 വയസ്സ് വരെ പണിയെടുക്കേണ്ടി വരും. 35 വയസ്സൊക്കെ ചിലപ്പോൾ ആയിട്ടുണ്ടാവും മഹർ വളരെ വലുതാക്കിയത് കാരണത്താൽ. വേറെ ചില ആളുകൾ തീർത്തും ഇതിൽ അലസത കാണിക്കുകയും തീരെ ലളിതമായ മഹർ കൊടുക്കുകയും ചെയ്യുന്നത് കാണാം. ഒരു പുസ്തകം, രണ്ട് ബുക്ക്, അല്ലെങ്കിൽ ഒരു ഖുർആൻ പരിഭാഷ കൊടുക്കാനും കയ്യിലുണ്ട്, എന്നാലും കൊടുക്കില്ല, തീരെ ചേർത്ത് കൊടുക്കുന്നത് കാണാം. ഇതിന് രണ്ടിനുമിടയിലാണ് ഇൻഷാ അള്ളാ ഏറ്റവും മാന്യമായ രൂപം നിൽക്കുന്നത്. ഇസ്ലാം ഏത് നിയമങ്ങളിലും കാണിച്ചു തന്നതുപോലെ മധ്യമ നിലവാരം സ്വീകരിക്കുക. അധികവുമാക്കേണ്ടതില്ല, തീരെ കുറവുമാക്കേണ്ടതില്ല. വളരെ അധികമാക്കേണ്ടതില്ല, വളരെ കുറവാക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മഹറിനെ കുറിച്ച് സഹാബികൾ അവർ വിശദീകരിച്ചതായി കാണാം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അസ്ദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറാഅത മിൻ നിസാഇഹി ولا أصدقت امرأة من بناته أكثر من 12 أوقية. അബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തപ്പോഴോ അവിടുന്ന് വിവാഹം കഴിച്ചപ്പോഴോ 12 ഊക്കിയ വെള്ളിക്ക് വെള്ളിയേക്കാൾ കൂടുതലായ മഹർ കൊടുത്തിട്ടില്ല. 12 ഊക്കിയ വെള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇക്കാലഘട്ടത്തിൽ 1150 ഗ്രാം വരും ഏതാണ്ട് വെള്ളി. ഇന്നത്തെ ഒരു വില നിലവാരം വെച്ച് നോക്കിയാൽ ഒരു 50,000-60,000 രൂപയുടെ ആ ഒരു അവസ്ഥയിൽ വരും ഏതാണ്ട് ആ ഒരു നിലവാരത്തിൽ, 60-70 അതിന്റെയൊക്കെ ഇടയിൽ നിൽക്കും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നൽകിയ മഹറുകളിൽ ഏറ്റവും വലുത്, ഇതിൽ കൂടിയിട്ടില്ല. ഈ മഹർ നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? റസൂലുള്ള തീർത്തും മഹർ ചെറുതാക്കിയിട്ടില്ല. നബി കൊടുത്തത് ഒരു ഇരുമ്പിന്റെ മോതിരാണോ? അല്ല. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് ഇങ്ങനത്തെ കാര്യങ്ങൾ വല്ലാതെ കടുപ്പം കാണിക്കുന്നതാണ്, അത് പാടില്ല. തീരെ ചെറുത് കൊടുക്കുക, അങ്ങനെ കൊടുക്കേണ്ടതില്ല. ഒരാൾ കയ്യിൽ പണുണ്ടെങ്കിൽ അയാൾക്ക് അള്ളാഹു നിഅമത്ത് നൽകിയിട്ടുണ്ട് എങ്കിൽ അയാളുടെ ഭാര്യയാൾ ആദരിക്കട്ടെ, നല്ലത് കൊടുക്കട്ടെ. എന്നാൽ ഇതിൽ അതിരി കവിഞ്ഞു വല്ലാതെ കൊടുക്കാനും പാടില്ല, കൊടുക്കാൻ പാടില്ല എന്നല്ല, വല്ലാതെ കൊടുക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തതുപോലെ ഈ നാട്ടിൽ കൊടുക്കുന്നതിൽ മധ്യമ നിലവാരത്തിൽ എന്താണോ കാണുന്നത് അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇതാണ് മെഹറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മെഹർ വല്ലാതെ അധികരിക്കുന്നത് വിലക്കിയതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, അവിടുന്ന് പറഞ്ഞു, ഖൈറുൻ നികാഹി ഐസറുഹ, നികാഹിലെ ഏറ്റവും നല്ലത് അതിലേറ്റവും ലളിതമായ നിക്കാഹാണ്. എന്നാൽ മെഹർ ഏറ്റവും കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞത് തീരെ കുറയാനല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മധ്യമ നിലവാരത്തിലാവാം. മറ്റു ഹദീസ് റസൂലുള്ള പറഞ്ഞു, ഖൈറു സദാഖി ഐസറു, മെഹറിന്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് ഏറ്റവും എളുപ്പമുള്ളതാണ്, അയാളെ പ്രയാസപ്പെടുത്താത്തത്. പ്രയാസപ്പെടുത്തിയ രൂപത്തിലുള്ള മെഹർ നൽകുന്നത് ഉമറുള്ളാന്റെ ഹദീസ് വന്നതുപോലെ ചിലപ്പോൾ അത് ഭർത്താവിന്റെ മനസ്സിൽ ഭാര്യയോട് വെറുപ്പുണ്ടാക്കും. എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ 10-15 കൊല്ലം ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിലൊക്കെ എത്തും. അതിന് അയാളെ കാരണമാക്കരുത്. എന്നാൽ തീർത്തും വിലയില്ലാത്ത മെഹറുമാക്കരുത്. അത് ചിലപ്പോൾ അയാൾക്ക് ഈ ഭാര്യയെ നിസ്സാരവൽക്കരിക്കുന്നതിനും കാരണം. അയാൾ പറയും, കണ്ടില്ലേ ഇന്ന പെണ്ണ് കെട്ടി ഇത്ര ഇത്ര മെഹർ, ഇത്ര പെണ്ണ് കെട്ടി ഇത്ര മെഹർ, നിന്റെ വാപ്പ ഇത്ര കുറഞ്ഞ മെഹറിനാണ് എന്നെ ആക്കി തന്നെ എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ എത്തിയേക്കാം. ഇത് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി അദ്ദേഹത്തിന്റെ ദർശിൽ ഈ രൂപത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞേക്കണം. അപ്പോൾ സഹോദരങ്ങളെ, മഹർ വല്ലാതെ അധികരിപ്പിക്കുകയോ വല്ലാതെ കുറയ്ക്കുകയോ ചെയ്യേണ്ടതില്ല. മധ്യമമായ നിലവാരം ആ കാര്യത്തിൽ നമ്മൾ സ്വീകരിക്കാൻ ശ്രദ്ധിക്കുക. ഇതാണ് മെഹറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇൻഷാ അല്ലാഹു തആല അടുത്ത ദർസിൽ. വിവാഹം സമയത്ത് ശ്രദ്ധിക്കേണ്ട, വീട് കൂടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട പാഠങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഓർമ്മപ്പെടുത്താം. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ് വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.